കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ലേവിയ പുസ്തകം 23-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23. നമ്മൾ അത് വായിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് പല പ്രിയപ്പെട്ടവരും ഉദാഹരണം കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ചാറ്റിലേക്ക് നോക്കാം. ലേവിയ പുസ്തകം 23-ാം അധ്യായം, യഹൂദന് കൽപ്പിച്ചാക്കിയ യഹോവയുടെ ഉത്സവങ്ങളാണ്. ഈ ഉത്സവങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വരുവാനിരുന്ന നന്മകളുടെ നിഴലായി ദൈവ പദ്ധതിയുടെ, വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ വാസ്തവത്തിൽ അടുപ്പിൻ ചിട്ടയോടും കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിഴലാണ് ഈ ഉത്സവങ്ങൾ. 7 ഉത്സവങ്ങൾ ഇസ്രയേലിനെ കൽപ്പിച്ചാക്കി. ഈ 7 ഉത്സവങ്ങൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ദൈവരോട് ഇടപെട്ട ഓർമ്മകൾ കൊടുക്കുകയാണ്, മെമ്മോറിയൽ. ദൈവരോട് ഇടപെട്ടത് എങ്ങനെയാണെന്നുള്ളത് അവരെ വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇസ്രയേലിന് കൽപ്പിച്ചാക്കിയ വസ്തുതകളൊക്കെ, നാം അനുഭവിക്കുന്ന നന്മകളെക്കുറിച്ച് ദൈവം കരുതിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിഴലുകളായിട്ട് കൂടെ കൽപ്പിച്ചെന്നിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പെസഹാ പെരുന്നാള് യഹൂദന്റെ വിടുതലിനെ, മിസ്രയിൽ നിന്നുള്ള വിടുതലിനെ അത് കാണിച്ചെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ്വരണത്തെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഈ ഓരോ ഉത്സവങ്ങളും ആ വിധത്തിൽ യഹൂദനെ ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കിയപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം അനുഭവിക്കുന്ന നന്മകൾ ദൈവം നമുക്ക് വേണ്ടി കരുതി. ദൈവജ്ഞാനത്തിന്റെ വലിയ വലുപ്പം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് കാൽവറി ക്രൂശ് തുടങ്ങി, പെസഹ തുടങ്ങി, കൂടാര പെരുന്നാൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച വരെയുള്ള ഈ കാര്യങ്ങളെ, ദൈവിക പദ്ധതികളെ 7 ഉത്സവങ്ങളിൽ കൂടെ നമുക്ക് വരച്ചു തന്നിരിക്കുന്നു. ഈ 7 ഉത്സവങ്ങളും ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 ഉത്സവങ്ങളും അതിനുശേഷമുള്ള ഇടവേളയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത് അവസാനത്തെ 3 ഉത്സവങ്ങളാണ്. നമ്മൾ ഓർത്തു, ആദ്യത്തേത് പെസഹ പെരുന്നാള്, പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദിഫലക്കച്ചയുടെ പെരുന്നാള്, പെന്തെക്കോസ്റ്റ് പെരുന്നാള്. ഈ 4 ഉത്സവങ്ങൾ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിനുള്ള ബന്ധത്തിൽ ഈ ആദ്യത്തെ 4 ഉത്സവങ്ങൾ നിവർത്തിക്കപ്പെട്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനുള്ള ബന്ധത്തിൽ അവസാനത്തെ 3 എണ്ണം നിവർത്തിക്കപ്പെടും. ഈ 2 ഉത്സവങ്ങളുടെ ഇടയ്ക്ക് ഒരു ഇടവേള, അല്ലെങ്കിൽ ഒരു ഇന്റർവൽ പീരീഡ് ദൈവം കരുതിയിരുന്നു. ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തിന്റെ പ്രകടനം ഇതിൽ ഓരോന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊന്ന് കണ്ണോടിച്ചു പോകാം, പെട്ടെന്ന് അത് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഈ അവസാനത്തെ 3 എണ്ണത്തെ ഇന്ന് നോക്കി തീർക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ നോക്കുക, പെസഹ പെരുന്നാള് കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടപ്പോൾ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് എഴുതി, നമ്മുടെ പെസഹ കുഞ്ഞാണ് അറക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു, ക്രിസ്തു തന്നെ. അതിന്റെ വ്യത്യസ്ത വശങ്ങളെ നമ്മൾ പഠിച്ചു ചിന്തിച്ചു, അതെടുക്കുന്നില്ല. അത്ര കൃത്യമായി വ്യക്തമായി ആ പെസഹ കർത്താവ് നിവർത്തിച്ചെന്നുള്ളത് നോക്കുക. കർത്താവ് മരിച്ചെന്ന് മാത്രമല്ല, പെസഹയുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി, ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ഒരു 14-ാം തീയതി സന്ധ്യ സമയത്ത് പെസഹ അറക്കുന്നെങ്കിൽ ആ മാസം തന്നെ 15-ാം തീയതി, അതായത് 14-ാം തീയതി സന്ധ്യയ്ക്ക് പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, 7 ദിവസം അവരുടെ വാസസ്ഥലത്ത് നിന്ന് പുളിപ്പ് മാറ്റണം, അവരുടെ അതിർക്കാലത്ത് നിന്ന് മാറ്റണം, അവരുടെ പക്കലുള്ള പുളിപ്പുകൾ മാറ്റണം എന്ന് പറഞ്ഞാൽ പെസഹ ആചരിച്ചാൽ ഉടനെ അതുള്ള ബന്ധത്തിൽ അവർക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. യേശു ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പുളിപ്പുകളെ മാറ്റിക്കളയണം. വീണ്ടും കൊരിന്ത്യലേഖനം നമ്മൾ 1 കൊരിന്ത്യർ 5:8 വായിക്കുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാണ് അറക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. ആകയാൽ തിന്മയും ദുഷ്ടതയുമായ പുളിമാകൊണ്ടല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക. പെസഹ പെരുന്നാൾ വന്ന ഉടനെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഉടനെ വിശുദ്ധ ജീവിതം, വാസ്തവത്തിൽ നാം പാപത്തോട് സലാം പറഞ്ഞ് യേശു ക്രിസ്തുവോട് ചേർന്നുള്ളൊരു ജീവിതം. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാക്കി സൂക്ഷിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന്റെ മനോഹരമായ പ്രകടനം നമ്മൾ ഓർത്തു. കർത്താവിന്റെ മരണം മാത്രമല്ല, പുനരുദ്ധാനം ആദിഫലക്കറ്റയിൽ നമുക്ക് വരച്ചു തന്നു. കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം നമ്മൾ ഓർത്തു. ശബത്ത് കഴിഞ്ഞ പിറ്റേ ദിവസം ആദ്യത്തെ ഒരു കറ്റ കൊണ്ടുവന്ന് പുരോഹിതനെ കൊടുക്കണം, പുരോഹിതനെ അത് നീരാജനം ചെയ്യണം. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഓർത്തു, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ഡെഡ്. കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം. വാസ്തവത്തിൽ ഈ ആദ്യത്തെ കറ്റ നീരാജനം ചെയ്ത അന്ന് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ആദ്യപരമായി ക്രിസ്തു പുനരുദ്ധാനം പ്രാപിക്കുകയാണ്. ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ചു, കർത്താവിന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ആദ്യപല കറ്റ കൊണ്ടുവന്ന ദിവസം തുടങ്ങി നിങ്ങൾ 7 ശബത്തെണ്ണണം. അപ്പൊ 7 ശബത്ത് എന്ന് പറയുമ്പോൾ 7 7 49. അതിന്റെ അടുത്ത ദിവസം 50-ാം ദിവസം 50th day പെന്തെക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50th day എന്നേ ഉള്ളൂ. 50-ാം ദിവസം കർത്താവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞ് 50-ാം ദിവസം ചരിത്രത്തിൽ നമ്മൾ ഓർത്തു, കർത്താവ് 40 ദിവസം പുനരുദ്ധാനം പ്രാപിച്ചിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. സ്വർഗ്ഗാരോഹണം ചെയ്ത് 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ വായിച്ചു, വെൻ ദ ഡേ ഓഫ് പെന്തെക്കോസ്റ്റ് ഹാസ് ഫുള്ളി കം. പെന്തക്കോസ്ത് ദിവസം പൂർണ്ണമായി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്തൊരു നിഴലിലാണെന്ന് ചിന്തിക്കുക, കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം, പരിശുദ്ധാത്മാവിന്റെ വരവ്. ദൈവസഭയുടെ പണിക്ക് വേണ്ടി യേശു ക്രിസ്തു മരിക്കുകയും പുനരുദ്ധാനം പ്രാപിക്കുകയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഈ നാല് സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കിയാൽ ഒരിടവേള ദൈവം കൽപ്പിച്ചാക്കി. ഒരു കൊയ്ത്തിന്റെ സമയം, ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു കൊയ്ത്തിന്റെ വേള. ദൈവം ലോകത്തിന്റെ നാനാ കോണിൽ നിന്ന് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അനേകരെ കൊയ്തു കൂട്ടുകയാണ്. നമ്മൾ ജെറമ്യാവിൽ നിന്ന് യഹൂദന്മാർ പറയുന്ന വാക്കുകളൊക്കെ ഓർത്തു, വിതയും കഴിഞ്ഞു കൊയ്ത്തും കഴിഞ്ഞു നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് അവർ പറയുന്ന വാക്ക് നമ്മൾ വായിക്കുകയുണ്ടായി. ഇത് കർത്താവിന്റെ ഒന്നാം വരവിനുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ടെങ്കിൽ രണ്ടാം വരവിനുള്ള ബന്ധത്തിലാണ് ഇനിയും അവശേഷിക്കുന്ന മൂന്ന് ഉത്സവങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടത്. ഇത് മൂന്നും വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്. ഇതെന്നാലും ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ മരണം, പുനരുദ്ധാനം, പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവ് വന്നു. ഇനിയും മൂന്ന് ഉത്സവങ്ങൾ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെടണം. എന്തൊക്കെയാണ്? കാഹള പെരുന്നാള്, മഹാപാപ പരിഹാര ദിവസം, കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാളുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാൽവരി ക്രൂശിൽ ആരംഭിക്കുന്നത് ഇവിടെ അവസാനിച്ചിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് കാഹള പെരുന്നാളിലേക്ക് ചിന്തിക്കാം. നമുക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23, അതിന്റെ 21-24-25.
യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹള ധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസമായിരിക്കണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം.
ഈ കാഹള പെരുന്നാളുള്ള ബന്ധത്തിൽ തുടങ്ങിയാണ്. ഇന്ന് നമ്മൾ ഈ ഇടവേളയിലാണ്. എവറിഥിങ് ഈസ് നോർമൽ. യഹൂദനെ സംബന്ധിച്ച് അവൻ വയലിലാണ്, കൃഷിയിടങ്ങളിലാണ്, അവന്റെ ഭൗമിക കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. എവറിഥിങ് ഈസ് നോർമൽ. അവർക്ക് പ്രത്യേക കൂടി വരവില്ല, നോ സ്പെഷ്യൽ ഗ്യാദറിങ്സ്, ഒന്നുമില്ല. എന്നാൽ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് ഇവന്റ്സ്, സൈക്കിൾ ഓഫ് ഇവന്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്. ഈ കാഹളം ധ്വനിക്കുന്നുള്ള ബന്ധത്തിൽ സെക്കൻഡ് സൈക്കിൾ ഓഫ് ഇവന്റ് തുടങ്ങിയാണ് ഈ കാഹള. എന്നാൽ ഒരിക്കൽ ഇത് ആരംഭിച്ചാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പഴയ നിയമ ടൈപ്പിലും കാണാം, ഇത് പെട്ടെന്ന് നിവർത്തിക്കപ്പെടും. വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇറ്റ് വിൽ ബി ഫുൾഫിൽഡ് വെരി ക്വിക്ക്ലി. നമുക്ക് ആ വചനത്തിലേക്ക് തന്നെ നോക്കാം. അതിൽ 24-ാം വാക്യം നമ്മൾ കണ്ടു, 7-ാം മാസം 1-ാം തീയതി കാഹള ധ്വനിയുടെ ജ്ഞാപകം. അപ്പോൾ കാഹള പെരുന്നാൾ ധ്വനിപ്പിക്കുന്നത് 7-ാം മാസത്തിന്റെ 1-ാം തീയതിയാണ്. 7-ാം മാസത്തിന്റെ 1-ാം തീതിയാണ്. ഇനി നമുക്ക് അതിന്റെ 26-ാം വാക്യം നോക്കട്ടെ. 26-ാം വാക്യത്തിലെ അടുത്ത ഉത്സവം വരുന്നു.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു.
യെസ്, നോക്കുക, രണ്ടാമത്തേത് വരുന്നത് 7-ാം മാസത്തിൽ, സെയിം മന്തിലെ 10th day, 10th ദിവസം. ഇനി അടുത്ത് നോക്കാം, അത് നമ്മൾ വായിക്കുന്നത് 34-ാം വാക്യം.
7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു.
നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നു 7-ാം മാസം 15-ാം തീയതി കൂടാര പെരുന്നാൾ. അപ്പൊ നോക്കിയ 7-ാം മാസം ആരംഭിച്ചാൽ 7-ാം മാസം 1-ാം തീയതി കാഹളധ്വനി, 7-ാം മാസം 10-ാം തീയതി മഹാപരിഹാര ദിവസം, 7-ാം മാസം 15-ാം തീയതി കൂടാര പെരുന്നാൾ. ഇവിടെ നമ്മൾ വായിച്ചു ഏകദേശം 3 മാസം കൊണ്ടേ അത് നിവർത്തിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ഇത് ഒരിക്കലും ആരംഭിച്ചാൽ എത്ര ആ മാസത്തിൽ തന്നെ പെട്ടെന്ന് അത് സംഭവിച്ചിരിക്കുകയാണ്. ഇത് എത്രയോ സത്യമായ കാര്യമാണെന്നറിയാമോ? ഇനിയുള്ള സംഭവങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ ഒരിക്കൽ അതിന് ആരംഭം കുറിച്ചാൽ അത് പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും. നോക്കിയ കാഹള പെരുന്നാൾ, കർത്താവിന്റെ വരവ്, അതോടനുബന്ധിച്ച് യഹൂദന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അവനെ പീഡനകാലത്തിലേക്ക് കടത്തുന്നു. അതിന്റെ അവസാനത്തിൽ കർത്താവ് മടങ്ങി വന്ന് 1000 ആണ്ട് വാഴ്ച, അല്ലെങ്കിൽ കർത്താവ് രാജാവായി ഭൂമിയിൽ വാഴാൻ പോകുന്നു. ഒരിക്കൽ ഇത് ആരംഭിച്ചാൽ ഇത് മൂന്നും പെട്ടെന്ന് സംഭവിക്കും. നമുക്കത് മൂന്നും അവിടെ പ്രത്യേകം ലഭിക്കുന്നുണ്ട്. വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇറ്റ് വിൽ ഫിനിഷ് വെരി സൂൺ. അത് പെട്ടെന്ന് തന്നെ അത് അവസാനിക്കും. അത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലയളവ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലയളവിന്, അതായത് കർത്താവിന്റെ മരണ പുനരുദ്ധാനം പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവ് വന്ന ശേഷം, ഇന്ന് നമ്മൾ ഈ ഇടവേളയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് ഒരു പേര് പറയുന്നു. ആ പേര് തിരുവേദനത്തിൽ ശ്രദ്ധിച്ചാൽ യഹോവയുടെ പ്രസാദ വർഷം എന്നാണ്, ദ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. എന്നാൽ ഈ പ്രസാദ വർഷം അവസാനിച്ച ശേഷം God has got another program. ദൈവത്തിന് വേറൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആരംഭിക്കുന്നത് ഈ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ് അവസാനിക്കണം. നമുക്ക് 1-2 വാക്യം നോക്കാം. യെശയ്യാവ് 61-ന്റെ 2-ാം വാക്യം നോക്കിയേ, ഐസയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 2, അതായത് കർത്താവിന്റെ ദൗത്യം എന്തെന്നുള്ളത് പഴയ നിയമ പ്രവാചകനായ യെശയ്യാവ് ചൂണ്ടിക്കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രണ്ട് ദൗത്യോടെ പറയുന്നു. ആ വാക്യം നോക്കി, ഈ രണ്ട് സെറ്റ് ഓഫ് ഇവന്റ്സിൽ ആ രണ്ട് ദൗത്യമാകാണ്.
എലിയവരോട് സത്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം മാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു.
യെസ്, കർത്താവിനെ അയച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശമോടെ പറയുന്നുണ്ട്. ആ വാക്യത്തെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, യഹോവയുടെ പ്രസാദ വശവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. അഭിഷിക്തൻ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, ക്രൈസ്റ്റ് അനോയിറ്റഡ് എന്ന് പറഞ്ഞാൽ അഭിഷേകം, അഭിഷിക്തനായി ഒരു ദൗത്യവുമായി അയക്കപ്പെട്ടവൻ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. എന്താണ് കർത്താവിന്റെ ഉദ്ദേശം? എന്തിനാണ് അവനെ അഭിഷിക്തനാക്കി ദൈവ ഭൂമിയിലേക്ക് അയക്കുന്നത്? രണ്ട് ദൗത്യം. ഒന്ന്, യഹോവയുടെ പ്രസാദവർഷം പ്രസിദ്ധമാക്കാൻ. രണ്ട്, ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. എന്നാൽ അവിടെ കർത്താവിന്റെ ഒന്നാം വരവിൽ ഇത് നിവർത്തിക്കപ്പെടുന്ന എത്രത്തോളം എന്ന് നമുക്ക് ലൂക്കോസ് നാലാം അധ്യായത്തിൽ നോക്കാം. ഇത് വളരെ രസകരമായ ഒരു പഠനമാണ്. ലൂക്കോസ്, ലൂക്സ് ചാപ്റ്റർ 4:16-21. ലൂക്കോസിന് സുശേഷം നാലാം അധ്യായത്തിന്റെ 16 വരെയുള്ള വാക്യം ശ്രദ്ധിച്ചാൽ,
അവൻ വളർന്ന നസറത്തിൽ വന്ന് ശബത്തിൽ തന്നെ പതി പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്ത് അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു.
അടുത്ത വാക്യം,
പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു.
ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവചനം 60 അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണ് ഇവിടെ വായിക്കുന്നു. അതിന് നിവൃത്തി വന്നെന്ന് പറഞ്ഞു. താൻ വളർന്ന നസറേത്ത് എന്ന പട്ടണത്തിൽ അവൻ പതിവ് പോലെ സിനഗോഗ ചെന്നപ്പോൾ യഹൂദന്റെ ആചാരമനുസരിച്ച് പഴയനിയമ ചുരുളുകൾ വായിപ്പാനും കൊടുത്തപ്പോൾ നമ്മൾ ആദ്യം വായിച്ച വേദഭാഗം കർത്താവിന് കൊടുത്തു. കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നിട്ട് വായിച്ചപ്പോൾ കർത്താവ് പ്രത്യേകം ഒരു പർട്ടിക്കുലർ പോർഷനിൽ വായന നിർത്തിയിട്ട് അത് ചുരുട്ടി കൊടുത്തിട്ട് താൻ പോയിരുന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ വചനത്തിൽ നിവൃത്തി വന്നു. നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് 19 വാക്യം നോക്കിയാട്ടെ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് ബാക്കി വായിക്കുന്നില്ല. യെശയ്യാവ് 61:2 നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ രണ്ട് കാര്യം. ഒന്ന്, യഹോവയുടെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഒന്നാം വരവ് എന്തിനു വേണ്ടിയായിരുന്നു? യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. കർത്താവിന്റെ ജനത്തിലെ ദൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ദ ഗ്ലാഡ് ടൈഡിങ്സ്, നല്ല വാർത്ത, സുവിശേഷം പ്രസംഗിപ്പാൻ, പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. യേശു ക്രിസ്തു ഒന്നാമത് വരുന്നു, പാപത്തിന് പരിഹാരം വരുത്തുന്നു, അവന്റെ പുനരുദ്ധാനം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഈ ഇടവേളയിൽ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം അതിന്റെ അടിസ്ഥാനമാണ്. അവന്റെ മരണ പുനരുദ്ധാനം, പരിശുദ്ധാത്മാവിന്റെ വരവ്, അതിന്റെ ശേഷം മനുഷ്യരുടെ ബന്ധത്തിൽ ഒരു നല്ല വാർത്ത ലോകത്തിൽ ഘോഷിക്കുകയാണ്. അത് ദൈർഘ്യമായി നിൽക്കുന്നു. ഇന്നേക്ക് ഏകദേശം 2000 വർഷമായത് പ്രസംഗിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, അത് ദൈവത്തിന്റെ പ്രസാദ വർഷമാണ്. അത് വർഷത്തോട് പറഞ്ഞപ്പോൾ അടുത്തതോ പ്രതികാര ദിവസം. നോക്കിയേ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പം നോക്കുക. പ്രസാദ വർഷം ദീർഘമായ ഈ കാലഘട്ടം 2000 വർഷമായിട്ട് പ്രസാദ വർഷമായിട്ട് നിൽക്കുമ്പോൾ അടുത്തായിട്ട് വായിക്കുന്നു പ്രതികാര ദിവസം. നമ്മൾ ചിന്തിച്ചു, ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ 7-ാം മാസത്തിന്റെ 1-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി പെട്ടെന്ന് തീരുന്നു. അതുപോലാണോ ഈ കാര്യങ്ങൾ? ഏ പ്രസാദ വർഷവും പ്രതികാര ദിവസവും. നമ്മുടെ കർത്താവ് മാത്യു ചാപ്റ്റർ 24:24-21 പറഞ്ഞു, നോക്ക, ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ, പുതിയ പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞാൽ, മത്തായി 24:21 കർത്താവ് പറഞ്ഞു,
ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല.
ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഒരു ജഡവും മനുഷ്യനായി ശേഷിക്കില്ലേ? കാരണം എന്താ? ദൈവത്തിന്റെ ഇതുവരെയുള്ള പ്രോഗ്രാം മാറിയിട്ട് ദൈവത്തിന്റെ പ്രതികാര ദിവസം തുടങ്ങിയാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, ആരുടെ പ്രതികാരം? സർവശക്തന്റെ പ്രതികാരം. സർവശക്തിന്റെ പ്രതികാരം, ദൈവത്തിന്റെ പ്രതികാരം പൊട്ടിയൊഴുകുമ്പോൾ ആ നാളുകൾ കർത്താവ് തന്നെ പറഞ്ഞു ദൈർഘിച്ചു നിന്നാൽ മനുഷ്യരായിട്ട് ആരും ശേഷിക്കില്ല, ഏതാ രണ്ട് വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ഈ പ്രോഗ്രാം ആരംഭിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതിന്റെ കാരണം അതാണ്. ദൈവത്തിന്റെ വലിയ കരുതലും ജ്ഞാനത്തിന്റെ ഒക്കെ പ്രകടനം ഇവിടെ കാണുന്നു. എന്താ നമ്മൾ ഓർത്തതുപോലെ ഈ സെക്കൻഡ് സൈക്കിൾ ഓഫ് ഇവന്റ്സ്, രണ്ടാമത് സംഭവിക്കേണ്ട ഈ സംഭവങ്ങളുടെ ആരംഭം കുറിക്കുന്നത് ഒരു കാഹളധ്വനിയാണ്. ഇന്ന് നമ്മൾ ഈ പ്രസാദവർഷത്തിന്റെ കാലത്തിൽ വസിക്കുന്നു. ഇനി ഒരു കാഹളധ്വനിയോടുകൂടെ ഈ സെക്കൻഡ് സൈക്കിൾ ഓഫ് പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? കാഹളധ്വനിക്ക് വേണ്ടിയാണ്. കാഹളം ധ്വനിക്കും, ദൈവത്തിന്റെ അടുത്ത പദ്ധതി തുടങ്ങിയാണ്. ഇത് തിരുവചനത്തിൽ രണ്ട് വേദഭാഗത്തുകൂടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എന്റെ വാക്യം പറയാം. ആ രണ്ടിടത്തും രണ്ട് കാര്യങ്ങൾ എംഫസൈസ് ചെയ്ത് പറയുന്നു. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 29 വായിക്കേണ്ട, വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ തരികയാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 29 വേഴ്സ് 1-6, സംഖ്യാപുസ്തകം 29 ഒന്ന് തൊട്ട് 6 വരെയുള്ള വാക്യവും നെഹെമ്യ ചാപ്റ്റർ 8:1-12, നെഹെമ്യ 8 ഒന്ന് തൊട്ട് 12 വരെയുള്ള, സംഖ്യാപുസ്തകം 29 ഒന്ന് തൊട്ട് 6 വരെയും നെഹെമ്യ 8 ഒന്ന് തൊട്ട് 12 വരെയും. ഇനി നമുക്കിവിടെ ഇവരുടെ ഇവരുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ രസകരമായ മറ്റൊരു കാര്യം കാണാം. ഈ കൊയ്ത്തിന്റെ സമയം, ഈ കൊയ്ത്തിന്റെ സമയം വാസ്തവത്തിൽ ഇത് സമ്മർ ടൈമാണ്. കൊയ്ത്ത് നടക്കുന്ന സമ്മർ ടൈമാണ്. നമ്മള് ജർമ്യാവ് 8:21 വായിച്ച് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട്, ഇംഗ്ലീഷ് ബൈബിൾ നിർത്തോണേ, ഇംഗ്ലീഷ് ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ മലയാളത്തിൽ നാൽപ്പത് വ്യത്യാസമുണ്ട്.
കൊയ്ത്ത് കഴിഞ്ഞു പലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല.
അവിടെ മലയാളത്തിൽ കൊയ്ത്ത് കഴിഞ്ഞു പലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടില്ല. ഇംഗ്ലീഷ് ബൈബിളിലോ ജർമ്യാ ചാപ്റ്റർ 8:20 അങ്ങനെ വായിക്കുന്നേ, ജർമ്യാവ് 8:20 വായിക്കുന്നേ, ദ ഹാർവസ്റ്റ് ഈസ് പാസ്റ്റ്, ദ സമ്മർ ഈസ് എൻഡ്. വാക്യം ശ്രദ്ധിച്ചേ, ദ ഹാർവസ്റ്റ് ഈസ് പാസ്റ്റ്, ദ സമ്മർ ഈസ് എൻഡ്, ആൻഡ് വി ആർ നോട്ട് സേഫ്. ഇവരുടെ കൊയ്ത്തിന്റെ സമയം ഇറ്റ്സ് എ സമ്മർ ടൈം, വേനൽക്കാലത്ത് അവരുടെ കൊയ്ത്തുകളൊക്കെയാണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞു, ഈ കൊയ്ത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ വേനൽ അവസാനിക്കുന്ന കൊയ്ത്ത് കഴിയുകയാണ്. എന്നാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ആക്ച്വലി ഫോൾ, അതായത് ശീതകാലത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ്. തണുപ്പുകാലം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ ശീതകാലത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ്. ആ കലണ്ടറിൽ അത് തന്നെ കാണുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു, പെസഹ ആരംഭിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഈ മാസം നിങ്ങളുടെ മാസങ്ങൾക്ക് ആരംഭമായ ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം എന്ന് പറഞ്ഞു. സോ ഒരു റിലീജിയസ് കാലണ്ടർ, ഒരു പുതിയ തുടക്കം ഇവർക്ക് കൊടുത്തു പെസഹയിൽ. ആ റിലീജിയസ് കാലണ്ടർ വന്നിട്ട് ഇപ്പോൾ 7 നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല, 7 7 10 7 15 എന്നാൽ ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അവരുടെ സിവിൽ കലണ്ടർ തുടങ്ങുന്ന മാസമാണ്. ഇവിടെ റിലീജിയസ് കലണ്ടർ തുടങ്ങുന്നു, ഇത് തുടങ്ങുന്നത് അവരുടെ സിവിൽ കലണ്ടറിന്റെ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് മന്ത്. സിവിൽ കലണ്ടർ തുടങ്ങുന്നു. അപ്പോൾ യഹൂദരുടെ ബന്ധത്തിൽ രാഷ്ട്രമായിട്ട് ദൈവത്തിനൊരു പ്രത്യേക ഇടപെടലിൽ അത് സംഭവിക്കുന്നു. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നു, കൊയ്ത്ത് നടക്കുകയാണ്. നമ്മള് റോമാലേഖനം 11:25 ഇങ്ങനെ വായിക്കുന്നുണ്ട്, റോമൻസ് ചാപ്റ്റർ 11:25, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളവും ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. A partial blindness has happened to the Jewish people unless the fullness of the Gentiles have come. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് അവസാനിക്കും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന്, ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ദൈവം ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷിക്കപ്പെടുന്നവരുടെ സംഖ്യ പൂർത്തീകരിക്കണം. ദൈവം ഒരു സംഖ്യ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സംഖ്യ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ദൈവം ഇസ്രായേലിനോട് ഇടപെടാൻ തുടങ്ങി. നമുക്കിവിടെ അത് കാണാനായിട്ട് തുടങ്ങിയാണ്. എന്നാൽ അന്ന് നമ്മൾ ഓർത്തു, ആ ലേവ്യപുസ്തകം 21 നോക്കിയാട്ടെ, ഒന്നുകൂടെ ദൈവം പറഞ്ഞ് ശ്രദ്ധിക്കാട്ടെ, 7 നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകമായിരിക്കണം. കാഹളധ്വനിയുടെ ജ്ഞാപകം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഷുഡ് ബി എ മെമ്മോറിയൽ ഓഫ് ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്. ഇറ്റ്സ് എ മെമ്മോറിയൽ, അതിന്റെ ശരിയായിട്ടുള്ള ഭാഷാന്തരം ഇറ്റ്സ് എ റിമൈൻഡർ, റിമൈൻഡിങ് ദം, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് എന്തോ ഒരു ഓർമ്മ കൊടുക്കുകയാണ്. എന്താ അവർക്ക് ഓർമ്മ കൊടുക്കുന്നത്? നമ്മൾ നോക്കുക, കഴിഞ്ഞ 3-4 അവർക്ക് യാതൊരു ഉത്സവമില്ല, അവർ യഹോവയുടെ സന്നിധിയിൽ കൂടി വന്നിട്ടില്ല, അവരുടെ വയലുകളിലേക്ക് അവർ കടന്നുപോയി. അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ 7 ഒന്നാം ദിവസം അവരുടെ കാതുകളിൽ, അവർ വീടുകളിലോ വയലുകളിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, അവരുടെ കാതിൽ ഒരു ശബ്ദം വീഴും, കാഹളധ്വനി. ആ കാഹളധ്വനിയുടെ ദിവസത്തിൽ സംഭവിക്കുന്നത് 100 ട്രംപറ്റ് ബ്ലോ ചെയ്യും. ഒരിക്കലല്ല ബ്ലോ ചെയ്യുന്നത്, പ്രഭാതം മുതൽ സന്ധ്യ വരെ ആ ട്രംപറ്റ് ബ്ലോ ചെയ്യും. 100 പുരോഹിതന്മാർ കാഹളം ധ്വനിപ്പിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് 4 ട്യൂണിൽ 4 സെറ്റായ ട്രംപറ്റാണ് ഊതുന്നത്. അവസാനം ഒരു കാഹളം ധ്വനിപ്പിക്കും, അവസാനത്തെ കാഹളം അത് വളരെ ദീർഘമായി ധ്വനിപ്പിക്കും. അന്ത്യകാഹളം അവിടെ ജനത്തിൽ വായിക്കുന്നത്, അന്ത്യകാഹ നാഥകൾ അവർ കണ്ണിമയ്ക്കുന്നതിൽ രൂപാന്തരപ്പെടും. ഈ അന്ത്യകാഹളം 100 പ്രാവശ്യം ആ ദിവസം മുഴുവൻ കാഹളം ധ്വനിപ്പിച്ചിട്ട് അവസാനം അത് ദീർഘമായി ഊതും. എന്നാൽ എന്താണ് ഇവിടെ ദൈവം പറഞ്ഞത്? ഇത് കാഹളധ്വനിയുടെ ജ്ഞാപകമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ മെമ്മോറിയൽ ഓഫ് ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്. ഇറ്റ് ഷുഡ് ബി എ റിമൈൻഡർ. അവരെ എന്തോ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്ക്, അവരെ കഴിഞ്ഞ 3-4 മാസമായി ഉത്സവങ്ങളില്ലാതെ നടക്കുകയാണ്. എന്നാൽ ഈ കാഹളധ്വനി അവരുടെ കാതിൽ വീഴുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? അവരൊരിക്കൽ സീനായ പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ ഇതുപോലെ കാഹളം കേട്ടു. അവരുടെ ദൈവം ആരാണെന്നുള്ളത് അവർ നേരിട്ട് കണ്ടു. ദൈവത്തിന്റെ മജസ്റ്റി അവർക്ക് മനസ്സിലായി. നമുക്കത് നോക്കാം. പുറപ്പാട് ദിവസം 19-ാം എടുത്താട്ടെ, ഈ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇറ്റ് റിമൈൻഡ്സ് ഓഫ് ഗോഡ്സ് മജസ്റ്റി ആൻഡ് ഹോളിനെസ്. ഈ രണ്ട് വസ്തുതകൾ അവരെ ഒരുപോലെ പഠിപ്പിക്കും. എക്സോഡസ് ചാപ്റ്റർ 19 19-ാം അധ്യായത്തിന്റെ 14-19 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 14-19.
മോശെ പർവ്വതത്തിൽ നിന്ന് ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു, അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട്, 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരുപ്പിൻ, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി കുറച്ചുറച്ച് വന്നപ്പോൾ മോശെ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി.
എന്തൊരു മജസ്റ്റിയാണെന്ന് ഓർത്തേ, നമ്മുടെ മനസ്സിലാവുന്ന ഓർത്തു നോക്കി. കാഹളധ്വനി കേൾക്കുമ്പോഴാണ് അവർക്ക് ദൈവത്തെ അവർ കണ്ടുമുട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളും ദൈവത്തെ കണ്ടുമുട്ടാൻ പോവുകയാണ്. നമ്മുടെ കാതുകളിൽ ഒരിക്കലും ഒരു കാഹളം കേൾക്കും. അന്ന് സീനായി പർവ്വതത്തിൽ കാഹളധ്വനി കേട്ടിട്ട് ആ ജനം ദൈവത്തെ കണ്ടുമുട്ടുവാൻ കരയറി ചെന്നപോലെ തന്റെ ജനം, സ്വർഗീയ ജനം ആ കാഹളധ്വനിയിൽ അവനെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലേക്ക് കരയറും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. പർവ്വതം കുലുങ്ങുന്നു, പുക കൊണ്ട് നിറയുന്നു, കാഹളധ്വനിയുടെ ശബ്ദം വരുന്നു, ഭൂമി കുലുങ്ങുന്നു, മനുഷ്യർ പേടിച്ചു വിറയ്ക്കുന്നു. നമ്മളിവിടെ വായിക്കുന്ന കാഹളധ്വനി ദീർഘമായിട്ട് ഉറച്ചു നിന്നു. അതിങ്ങനെ ഊതിക്കൊണ്ട് നിന്നപ്പോഴാണ് ദൈവം ഉറക്കെ അവരോട് സംസാരിക്കുന്നത്, മോശയോട് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം അതിന്റെ എബ്രായലേഖനത്തിൽ അതിന്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കാം. എബ്രായലേഖനം 19-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവിടെ ദൈവത്തിന്റെ മഹത്വവും വിശുദ്ധിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എബ്രായലേഖനം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നോക്കട്ടെ. എബ്രായലേഖനം 12:26.
അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു.
21-ാം വാക്യം, യെസ്, വേഴ്സ് 21.
ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കോണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു.
വേഴ്സ് 19.
ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു.
ശ്രദ്ധിച്ചുപോയിക്കേ, മോശ പോലും പേടിച്ച് വിറച്ചു. ജനങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങളോട് സംസാരിക്കട്ടെ. ഭൂമിയൊക്കെ കുലുങ്ങുകയാണ്. ദൈവത്തിന്റെ ആ മഹത്വം കൊണ്ട് പർവ്വതം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. അഗ്നിജ്വാല പ്രത്യക്ഷപ്പെട്ടു. പർവ്വതം കുലുങ്ങിയപ്പോൾ കാഹളധ്വനി ഉണ്ടായി. കാഹളധ്വനിയുടെ ഗാംഭീര്യം കൂടിക്കൂടി വന്നപ്പോൾ വാസ്തവത്തിൽ ഇവിടെ വായിക്കുന്ന മോശ പോലും പേടിച്ചു വിറച്ചു. ജനങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇത് കാണരുത്, ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അത്ര അവർ ഭയപ്പെട്ടു പോയി. ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ മഹത്വം നമ്മളൊന്ന് ആലോചിച്ചേ. ഇന്ന് നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഈ സെയിം ദൈവത്തെയാണ്. ആ ദൈവത്തിന്റെ മഹത്വത്തിനോ വിശുദ്ധിക്കോ ഒട്ടും കുറവന്നിട്ടില്ല. ഇറ്റ്സ് എ സെയിം ഗോഡ്. പക്ഷെങ്കിൽ സംഭവിച്ചെന്താണ്? ന്യായപ്രമാണ യുഗം മാറി, കൃപയിൽ നമ്മൾ ഇടപെടാനായിട്ട് തുടങ്ങി. ദൈവത്തിന്റെ ഇടപെടിയില്ലേ, ദൈവത്തിന്റെ പ്രസാദവശം ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് പഴയ നിയമം വായിച്ചാൽ ഞാൻ ഭാരകങ്ങൾ എടുക്കാതെ ഓർപ്പിക്കട്ടെ, അടുത്ത് വരരുതെന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ മഹാപുരോഹിതനോട് പോലും പറഞ്ഞു, നീ മരിച്ചു പോകാതിരിപ്പാൻ എപ്പോഴും എന്റെ അടുക്കൽ വരരുത്. ജനത്തോട് പറഞ്ഞു, വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് അടുത്ത് വരാം. മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ പുതിയ വിധത്തിൽ പറയുന്നത് എന്നാ? നിങ്ങൾക്ക് കൃപ ലഭിപ്പാൻ, തത്സമയത്ത് കൃപ ലഭിപ്പാൻ എന്റെ അടുക്കലേക്ക് വരിക, കം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത് പറയുന്നു, അടുത്തു വരിക. ദൈവത്തിന്റെ പുത്രനിലൂടെയുള്ള വാസ്തവത്തെ പ്രസാദമാണ്. ഇവിടെ നമ്മൾ ഈ കാഹളധ്വനിയുടെ ജ്ഞാപകം വാസ്തവത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന ഈ ഉത്സവങ്ങളുള്ള ബന്ധത്തിൽ ഈ സമ്മറ് കഴിയുമ്പോൾ ഒരു കാഹളധ്വനി, ഈ കാഹളധ്വനി തിരുവനന്തപുരത്തിൽ വായിച്ചു. ഇത് ജ്ഞാപകമാണ്, എ റിമൈൻഡർ, മെമ്മോറിയൽ. അവർ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മഹത്വത്തെ ഓർക്കുകയാണ്. വാസ്തവത്തിൽ ഈ കാഹളധ്വനിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ മഹത്വവും വിശുദ്ധിയൊക്കെ അവരുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് അവരെ അടുത്ത ദിവസത്തിലേക്ക്, അതായത് 10-ാം ദിവസത്തിന്റെ ശുശ്രൂഷ, ഈ പാപപരിഹാര ദിവസത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്, അവരെ ഒരുക്കുകയാണ്. എന്നാൽ ഇവിടെ തിരുവചനത്തെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കാഹളധ്വനിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സങ്കീർത്തനം 81 മൂന്നാം വാക്യത്തിൽ വായിച്ചാൽ, blow up the trumpet in the new moon in the time appointed on Solomon feast day. നമ്മൾ ഓർത്തു, ഇത് അവരുടെ മാസം ആരംഭിക്കുകയാണ്, സിവിൽ കലണ്ടർ തുടങ്ങുകയാണ്. അവരുടെ കലണ്ടർ മുന്നേ ബേസ് ചെയ്താണ്, ഇപ്പം മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ മുന്നേ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ കലണ്ടർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ സങ്കീർത്തനം 81:3
അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ.
ഓക്കെ, ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. Blow up the trumpet in the new moon in the appointed time or our Solomon feast. ഈ പുതിയ ചന്ദ്രനെ കണ്ടു കഴിയുമ്പോഴാണ് ആ വർഷം ആരംഭിക്കുന്നത്. ഇന്ന് മുസ്ലിങ്ങളും തന്നെ അല്ലേ, മുസ്ലിങ്ങളും തന്നെ ഇവരുള്ള ബന്ധത്തിലും അതാണ് വായിക്കുന്നത്. ഇവരുടെ ഒരു കലണ്ടറിന്റെ തുടക്കമാണ്, സിവിൽ കലണ്ടറിന്റെ ആരംഭമാണ് ആ മൂന്നിനെ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഈ കാഹളം ധ്വനിപ്പിക്കുന്നത് എപ്പോഴും തിരുവനന്തപുരത്ത് ശ്രദ്ധിച്ചാൽ ദൈവജനം പ്രസംഗിക്കുക, പ്രവാചകന്മാരുടെ സംഭാഷണം, ജനത്തെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുക, ഇതിനെല്ലാം തിരുവചനത്തിൽ കാഹളം ധ്വനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് 1-2 വാക്യം നോക്കാം. യെശയ്യാവ് 58:1 നോക്കിക്കട്ടെ.
ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി, എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക.
യെസ്, യോവൽ പ്രവചനം നിർത്തി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോവൽ പ്രവചനം, യോവൽ 865 പേജാണ്, പഴയ നിയമത്തിൽ 865 അല്ലേ. യോവൽ പ്രവചനം 2:15 വാക്യം, 1
സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ.
11
യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ.
15-16
സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ.
മതി, ശ്രദ്ധിച്ചു നോക്കിയേ, സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, യഹോവയുടെ ദിവസം അടിച്ചിരിക്കുന്നോണ്ട് ഉപവാസം നിയമിപ്പി, നിങ്ങൾ അനുഭവിപ്പി. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഇത് ആക്ഷരികമായി നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. യഹൂദനോട് കാഹളം പോലെ ശബ്ദമുയർത്തി അവരുടെ പാപത്തെ കുറിച്ച് അനുഭവിപ്പാൻ വേണ്ടിയുള്ള ആഹ്വാനം നമ്മൾ യോവൽ 2 വായിച്ചതാണ്. അവർക്കൊരു ഉപവാസം നിയമിപ്പി, അവർക്ക് പാപത്തെ കുറിച്ച് അനുഭവിക്കട്ടെ. വാസ്തവത്തിൽ സഭയുടെ പണി പൂർത്തീകരിച്ച് ഈ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ സിയോനിൽ യെരുശലേമിൽ ശബ്ദം കാഹളം പോലെ ധ്വനിപ്പിച്ച് ഇസ്രായേലിനെ വീണ്ടും പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ നോക്കുകയാണ്. ആരെ കാഹളം ധ്വനിപ്പിക്കുന്നേ? കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെയുള്ള ദൈവത്തിന്റെ ജനം അധ്യായത്തിലേക്ക് കരയറിപ്പോകും, നമ്മളൊക്കെ ഉയരത്തിലേക്ക് പോകും. പിന്നെ ആരാ സിയോനിൽ കാഹളം പോകുന്നത്? തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, മോശയും ഏലിയാവും വീണ്ടും യെരുശലേമിൽ കടന്നു വരും. രണ്ട് പ്രവാചകന്മാർ, വെളിപ്പാട് ദിവസം 11:3 വെളിപ്പാട് ദിവസം 11:3 രണ്ട് പ്രവാചകന്മാർ അല്ലേ. 11:3
അന്ന് ഞാൻ എന്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും, അവർ രക്ഷപ്പെടുത്തുന്നുണ്ട്, 1260 പ്രവചിക്കും.
യെസ്, അവര് രണ്ട് പ്രവാചകന്മാർ. എന്നാൽ
ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് വലിയ വൃക്ഷവും രണ്ട് നിലകളും,
രണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാർ കടന്നു വരും. ആർക്കെയാണ് അവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മലാഖി 4:5 മലാഖി chapter 4:5 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരും മുമ്പ് ഞാൻ ഏലിയാ പ്രവാചകനെ അയക്കും. അപ്പൊ ഒരാൾ ഏലിയാ പ്രവാചകനാണ്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, മോശയാണെന്ന് നമുക്ക് പറയാനായിട്ട് കാര്യം ന്യായമായിട്ടുള്ളത് നോക്കാം. മറുവുമലയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ രണ്ട് പ്രവാചകന്മാരാണ്, മോശയും ഏലിയാവുമാണ്. രണ്ട്, മോശ പലസ്തീനിൽ കയറുവാൻ ദൈവം അനുവദിച്ചില്ല, കാണിച്ചേയുള്ളൂ, തനിക്ക് അവിടെ കയറുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്. മാത്രമല്ല, ആ വെളിപാട് ദിവസം 11 വായിക്കുമ്പോൾ ഈ രണ്ട് പ്രവാചകന്മാർ ചെയ്യുന്ന അത്ഭുതങ്ങൾ ശ്രദ്ധിച്ചാൽ മോശയും ഏലിയാവും ചെയ്ത അത്ഭുതങ്ങളാണ്. നമുക്ക് അവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, അവിടെ വരാൻ പോകുന്നത് ഒന്ന് ഏലിയാവും മറ്റൊന്ന് മോശയാണെന്ന് കൺക്ലൂഡ് ചെയ്യാം. പണ്ഡിതന്മാരുടെ ഇടയിലുള്ള രണ്ട് വിവാദം, ഇത് മോശയല്ല, ഏലിയാവിനെ കുറിച്ച് സംശയമില്ല, പക്ഷേ ഐതർ മോശയാണോ അല്ലെങ്കിൽ ഹാനോക്കാണോ ഈനോക്കാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ ഹാനോക്ക് ആകാൻ സാധ്യതയില്ല, കാരണം ഹാനോക്ക് ഒരു യഹൂദനല്ല, ഈസ് നോട്ട് എ ജൂ, ജെന്റൈൽസിൽ പെട്ടൊരാളാണ് ഹാനോക്ക്. എന്നാൽ ഇത് യഹൂദന്റെ മധ്യത്തിൽ യെരുശലേമിൽ കാഹളം ഊതുകയാണ്, അത് ആ യഹൂദന്മാരായിട്ടുള്ള അവരുടെ രണ്ട് നേതാക്കന്മാരായിരിക്കും. അവിടെ നമ്മൾ ഓർത്തതുപോലെ സിയോനിൽ കാഹളം ഊതി യഹോവയുടെ ദിവസം വരുന്നു, യഹോവയുടെ ദിവസം ആ പെരുവിനാലഘട്ടം വരികയാണ്. അത് വരുമ്പോൾ ഈ ജനത്തെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു. ഇതുകൂടാതെ വെളിപ്പാട് ദിവസം 7:4 വായിച്ചാൽ, വായിക്കേണ്ട, റെവലേഷൻ chapter 7:4 നമ്മൾ കാണുന്നുണ്ട്, 144,000 ആളുകൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിട്ടിട്ട് അവർ കഥാവിന്റെ വചനം ഘോഷിക്കുന്ന ദാസന്മാരായിരിക്കും. അങ്ങനെ സിയോനിൽ അവരെ കുറിച്ച് പാപത്തെ കുറിച്ച് ബോധം വരുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുന്ന കാലയളവിൽ ഇത് സംഭവിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. കാഹളം ഊതുവാനായിട്ട് പറഞ്ഞു. പഴയ നിയമത്തിലൊരു പഠനമുണ്ട്, മനോഹരമായ പഠനമാണ്. ഇസ്രായേലിന്റെ ദേവാലയത്തിൽ രണ്ട് കാഹളങ്ങൾ ഇരിപ്പുണ്ട്. അത് രണ്ടും വെള്ളിയൂരുണ്ടാക്കിയ കാലമാണ്. ഈ വെള്ളി കാഹളത്തെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ വെള്ളി എപ്പോഴും വീണ്ടെടുപ്പിനെയാണ് തിരുവനന്തപുരത്ത് കാണിക്കുന്നത്. അരശേക്കൽ വെള്ളി വീണ്ടെടുപ്പിനായിട്ട് കൊടുക്കണം. സമാഗമന കൂടാരം മുഴുവൻ പലകകൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് ഉറപ്പിച്ച് നിർത്തുന്നത് വെള്ളിക്കട്ടകളിലാണ്, വെള്ളിച്ചോട്. ഈ സമാഗമന കൂടാരത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് ടൺ വെള്ളിയാണ്, സിൽവർ ബ്ലോക്സ്. അതിനകത്ത് രണ്ട് കിഴുത്തയുണ്ട്. അതിനകത്താണ് ഈ പലകൾ ഇറക്കി വെക്കുന്നത്. അങ്ങനെ ഈ പലകൾ ഒന്നിനോടൊന്ന് ചേർത്ത് അത് യോജിപ്പിച്ചിട്ടാണ് ഈ സമാഗമന കൂടാരം ദൈവത്തിന്റെ നിവാസം ഉണ്ടാക്കുന്നത്. അവിടെ ദൈവം ഒരു കാര്യം പഠിപ്പിക്കുന്നു, സിൽവർ ദൈവത്തിൽ വീണ്ടെടുക്കനെ കാണിക്കുന്നു. അപ്പൊ ദൈവ ആലയമായ ദൈവസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ്സ് റിഡംപ്ഷൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ രക്തമാണ്. ഈ രണ്ട് വെള്ളിക്കാഹളം, കാഹളം വേറെ ഒരു ലോഹങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുവദിച്ചില്ല, വെള്ളികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഈ രണ്ട് വെള്ളിക്കാഹളങ്ങളും വീണ്ടെടുപ്പിന്റെ ശബ്ദം ഉയർത്തുന്നതാണ്. എന്നാൽ ഇത് രണ്ട് പ്രത്യേക സന്ദർഭത്തിൽ ഊതുവാനായിട്ട് ദൈവം എടുത്തു പറഞ്ഞു. കാണിക്കാം, സംഖ്യാപുസ്തകം 10-ാം അധ്യായം എടുത്താട്ടെ, നമ്പേഴ്സ് ചാപ്റ്റർ 10. രണ്ട് കാഹളങ്ങൾ രണ്ട് പ്രത്യേക സന്ദർഭത്തിൽ ദൈവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ.
വെള്ളി കൊണ്ട് രണ്ട് കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകണം.
യെസ്, ദൈവ സഭയെ, പഴയ നിയമ യഹൂദനെ വിളിച്ചു കൂട്ടി മുന്നോട്ട് പുറപ്പെടുവാനായിട്ട് ഈ കാഹളം ഊതണം. പിന്നീട് 9-ാം വാക്യം,
നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരിക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളവും നേടും.
നോക്കിയ ദൈവത്തിന്റെ ആ പദ്ധതികളൊക്കെ ഒന്ന് ചിന്തിച്ച പഴയ ദൈവത്തിൽ രണ്ട് സന്ദർഭത്തിൽ ഈ കാഹളം ഊതാനായിട്ട് ആവശ്യപ്പെട്ടു. ഒന്ന്, ആ പാളയം ഇളക്കിയിട്ട് കൂടാരത്തിന്റെ കുറ്റികളൊക്കെ അഴിച്ച് കെട്ടി അവർ പുറപ്പെടുകയാണ്, അങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കാഹളം ഊതണം. രണ്ട്, ശത്രുവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ അവർ കാഹളം ഊതണം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണെന്നറിയാമോ? വൺ ഈസ് എ ടൈം ഓഫ് ജോയ്, അനദർ ഈസ് എ ടൈം ഓഫ് സോറോ. യുദ്ധത്തിന്റെ സമയം അവരുടെ ദുഃഖത്തിന്റെ വേളയാണ്. എന്നാൽ അവർക്ക് വേണ്ടി വാക്ക് പറഞ്ഞ ആ കനാൻ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കാഹളം ധ്വനിപ്പിക്കുന്നത് സന്തോഷത്തിന്റെ സമയമാണ്. വൺ ഈസ് എ ടൈം ഓഫ് ജോയ്, അനദർ ഈസ് എ ടൈം ഓഫ് സോറോ. രണ്ട് സന്ദർഭം ദൈവം പറഞ്ഞു. ഇനി നമുക്ക് രണ്ടും ഒന്ന് എടുത്തു നോക്കാം. ഈ രണ്ട് കാഹള ധ്വനി വാസ്തവത്തിൽ കർത്താവിന്റെ കാഹളം ഇനി ധ്വനിക്കുമ്പോൾ ഇനി ഇത് രണ്ട് സംഭവിക്കും. ഒന്ന്, ഇവിടെ നിന്ന് കൂടാരകൾ അഴിച്ചിട്ട് അവർക്ക് വാക്ക് പറഞ്ഞ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ദ ഹെവൻലി പീപ്പിൾ, അവരെ സംബന്ധിച്ച് എന്തായിരിക്കും? ഇറ്റ്സ് എ ടൈം ഓഫ് ജോയ്. ദൈവത്തിന്റെ ജനം കർത്താവിന്റെ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ അവർ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഉയരത്തിലോട്ട് മാർച്ച് ചെയ്യാൻ പോവുകയാണ്. പഴയ ദൈവത്തിൽ കാഹളങ്ങൾ ധ്വനിക്കുമ്പോൾ അവർ കൂടാരങ്ങൾ അഴിച്ചു വെച്ചിട്ട് അവർ അതുകൊണ്ട് കനാനിലേക്ക് പോകുന്നത് പോലെ വാസ്തവത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ സ്വർഗീയ ജനമായ ദൈവസഭ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഉയരത്തിലേക്ക് യാത്ര ചെയ്യും. രണ്ട്, മറ്റൊരു കൂട്ടം എന്ത് സംഭവിക്കും? അവർ യുദ്ധത്തിലോട്ട് ഏർപ്പെടുന്ന സന്ദർഭം യഹൂദനെ സംബന്ധിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവനെ ആക്ഷരികമായി 3.5 വർഷമെങ്കിലും യുദ്ധത്തിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോകരാഷ്ട്രങ്ങൾ യെരുശലേമിനെ ചവിട്ടാൻ പോവുകയാണ്. ഇറ്റ്സ് ടൈം ഓഫ് സോറോ. ദൈവത്തിന്റെ ആലോചനകളും പദ്ധതികളും ശ്രദ്ധിച്ചു നോക്കുക. പഴയ ദൈവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു രണ്ട് സന്ദർഭങ്ങളിൽ കാഹളം ഊതാൻ പറഞ്ഞു. ഈ കാഹളം ഊതാൻ സംഭവിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നാം എടുത്തോളപ്പെടും. രണ്ട്, യഹൂദൻ യുദ്ധത്തിലേക്ക് ഏർപ്പെടും, അല്ലെങ്കിൽ അവന്റെ വീണ്ടെടുപ്പിന്റെ കാര്യങ്ങൾ ദൈവത്തെ ഉയർത്തിക്കും. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 15:50 നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഇവിടെ ഇരിക്കും നമ്മളൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്താണ്? 1 കൊരിന്ത്യർ 15:50 അവിടെ വായിക്കുന്നില്ലേ? അന്ത്യകാല
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർമ്മമായത്
അന്ത്യകാഹളനാഥങ്ങൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. അവന് സ്തോത്രം. ഇനിയും നോക്ക, ദൈവത്തിന്റെ പദ്ധതി ഈ ഇന്റർവൽ പീരീഡ് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര സമയമെടുക്കും? കണ്ണിമയ്ക്കുന്നതിനിടയിൽ വിദിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ വിൽ ബി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ണട ചോർക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഇരിക്കുന്നതാണ്. നമ്മൾ കണ്ണിമയ്ക്കുന്നതിൽ രൂപാന്തരപ്പെട്ട് നാം കഥാവസ്ഥലേക്ക് എടുത്തുള്ളപ്പെടുകയാണ്. തെസ്സലോനിക്കരേഖത്തിൽ വീണ്ടും വായിക്കുന്നു 1:4 നാലിന്റെ 13 വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വാക്യമാണ് കർത്താവ് തന്റെ ഗംഭീരനാളത്തോടും പ്രധാനതോന്നി ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ഫോർ ദ ലോർഡ് ഹിംസെൽഫ് വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ വിത്ത് എ ഷൗട്ട്. The Lord Himself will descend. കഥാവ് ദൂതനെ അയച്ച് നമ്മളെ കയറ്റുകയല്ല, ഒന്ന് ശ്രദ്ധിച്ചേ. He Himself will descend. കഥാവ് ഉയരത്തിലേക്ക് പോയി, നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോയി. യോഹന്നാൻ 14 കഥാവ് എന്താ പറഞ്ഞത്? 14 ആദ്യത്തെ വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ വരും. തെസ്സലോനിക്കരായത്തിൽ വായിക്കുന്നത് The Lord Himself will descend. തന്റെ സഭയെ ചേർക്കുവാനായിട്ട് ദൂതനെ അയച്ച് ചേർക്കുകയല്ല, He Himself will come down. അവൻ തന്നെ വന്നിട്ട് അവന്റെ സഭയെ ചേർക്കും. പക്ഷെ അവിടെ മൂന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ്? കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന തോന്നിന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. എന്തിനാണ് ഈ മൂന്ന് ശബ്ദം? കഥാവ് വരുമ്പോൾ നമ്മളെ അങ്ങ് എടുത്താൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് ഈ മൂന്ന് ശബ്ദം? നമ്മൾ വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദം. വാസ്തവത്തിൽ ഗംഭീരനാദമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് നമുക്കറിയാം. യോഹന്നാൻ 5:28-29, കല്ലറയിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോൾ കല്ലറയിലുള്ളവരാണ് വാസ്തവത്തിൽ ശരീരങ്ങളാണ്. അപ്പൊ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കണം. കർത്താവിന്റെ ഭയങ്കരമായ ശബ്ദം എന്തിനാണ്? ലോകവ്യാപകമായ കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരെഴുന്നേറ്റ് വരും. ലാസറിന്റെ കല്ലറയ്ക്ക് വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ കെട്ടപ്പെട്ട ലാസർ പുറത്തു വന്നു. കർത്താവ് ലാസറിനെ പേര് ചൊല്ലി വിളിച്ചോണ്ട ലാസർ മാത്രം വന്നേ, അല്ലെങ്കിൽ പുറത്തു വരാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചനെ? ലോകത്തിലുള്ള വിശുദ്ധന്മാരെല്ലാം പുറത്തു വന്നനെ. അതുകൊണ്ടാണ് ലാസറിന്റെ പേരെടുത്ത് പറഞ്ഞത്. എന്നാൽ ഇനിയും കർത്താവ് വരുമ്പോൾ തന്റെ വിശുദ്ധന്മാരെ വിളിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, കല്ലറയിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കും. They will hear his voice. ആ അടുങ്ങിപ്പോയ ശരീരമുണ്ടല്ലോ, അതെല്ലാം വന്ന് ചേരും കർത്താവിന്റെ ശബ്ദത്തെങ്കിൽ എന്തൊരു അത്ഭുതമായിരിക്കും. നമുക്ക് ചിന്തിക്കാനൊക്കെ ഇല്ല, ആ ശബ്ദത്തിന്റെ പവർ നമുക്ക് ഓർക്കാനൊക്കെ ഇല്ല. 90 മൂന്നാം വാക്യത്തിലുണ്ടല്ലോ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് വിളിക്കുന്നു. കർത്താവ് മനുഷ്യനെ പൊടിയിലേക്ക് ചേർക്കുക മാത്രമല്ല, തിരികെ വരാനായിട്ട് അവരെ വിളിക്കുകയും ചെയ്യും. ആ കർത്താവിന്റെ ശബ്ദത്തെങ്കിൽ ആ ശരീരങ്ങൾക്ക് പുനരുദ്ധാനം ഉണ്ടാകും. രണ്ട്, പ്രധാന ദൂതന്റെ ശബ്ദം, ആർക്കേഞ്ചൽ. എന്തിനാ? ഈ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ, രൂപാന്തരത്തോടുള്ള ബന്ധത്തിൽ ആർക്കേഞ്ചലിന്റെ ശബ്ദം. ആർക്കേഞ്ചൽ നമുക്കറിയാം ആരാണ്? ആരാണ് ഈ പ്രധാന ദൂതൻ? മീഖായൽ. മീഖായലിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭം നമ്മൾ നോക്കിയേ. ദാനിയേലിന്റെ പുസ്തകം 10:13 13 വാക്യത്തിൽ വായിച്ചാൽ, 12:13 വാക്യത്തിൽ യഹൂദന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നു, അക്കാലത്ത് സ്വജനത്തിന് തുണ നിൽക്കുന്ന മീഖായൽ പ്രഭു എഴുന്നേൽക്കും. വീണ്ടും യൂദാഗ്രഹം 9 വാക്യം വായിച്ചാൽ മോശയുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ സാത്താനോട് ഒന്ന് വാദിക്കുന്ന ഏത് ദൂതനാണ്? മീഖായലാണ്. ഈ രണ്ട് വേദഭാഗത്തിലും പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിലും ശരീരത്തോടുള്ള ബന്ധത്തിലും മീഖായലിനെ പറഞ്ഞിരിക്കുമ്പോൾ വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിക്കുന്ന ദിവസത്തിൽ മീഖായലിന്റെ ശബ്ദം എന്തിനാണെന്ന് അറിയാമോ? താവിന്റെ ജനം പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ പൈശാചികന്മാർ മുഴുവൻ ശ്രമിക്കും ഈ പുനരുദ്ധാനം നടക്കാതിരിക്കാൻ. മോശയുടെ ശരീരത്തെ കുറിച്ച് വാദിച്ചു നോക്ക, അന്ന് മീഖായലും അവന്റെ സൈന്യം എഴുന്നേൽക്കും. കർത്താവിന്റെ ഭയങ്കരമായ ശബ്ദം മാത്രമല്ല, മീഖായലിന്റെ വലിയ ശബ്ദം ഉണ്ടാകും പുനരുദ്ധാനത്തുള്ള ബന്ധത്തിൽ. മൂന്നാമത് വായിക്കുന്നു, ദൈവത്തിന്റെ കാഹളം. നമ്മൾ കൊരിന്ത്യരെഴുത്തിൽ എന്താ വായിച്ചേ? അന്ത്യകാഹളദാസികൾ നാം പെട്ടെന്ന് രൂപാന്തരപ്പെടും. പുനരുദ്ധാനം കർത്താവിന്റെ ശബ്ദത്താൽ നടന്നു. പുനരുദ്ധാനത്തെ തടസ്സപ്പെടുത്തിയ പൈശാചികന്മാരെ തടസ്സപ്പെടുത്തുവാൻ മീഖായൽ എഴുന്നേറ്റ് കഴിഞ്ഞു. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നത് ദൈവത്തിന്റെ കാഹളമാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട് അന്ത്യകാഹളദാസികൾ പെട്ടെന്ന് നാം എടുത്തുകൊള്ളപ്പെടും. പോകുമ്പോൾ പരുന്ത് റാഞ്ചി കൊണ്ടുപോകുന്ന അതേ ആശയമാവുന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആ ശബ്ദത്തെങ്കിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടും. എന്തൊരു ശബ്ദം ഇതായിരിക്കും! ഞാനതിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വീണ്ടും ചിന്തിച്ചു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മീഖായേൽ, ഈ നാല് വലിയ ശക്തികൾ നമ്മുടെ പുനരുദ്ധാനത്തോളം ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കി, ആ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം ഇസാക്കിന് വേണ്ടി റിബേക്കയെ ഒരുക്കുവാൻ ഏലിയാസ് സാർ കടന്നുപോയി. ഇസാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തി, അവളെ എങ്ങനെ മരുഭൂമിയിൽ കൂടെ നടന്നു വരികയാണ്, ഇവിടെ ഇസാക്കിന്റെ കൈയോട്ട് കൊടുക്കുവാൻ. അതുപോലെ സഭയെ പരിശുദ്ധമായി ഒരുക്കിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കാഹളം അങ്ങോട്ട് ധ്വനിക്കുന്നത്. കർത്താവിന്റെ ശബ്ദം, മീഖായേലിന്റെ ശബ്ദം, പിതാ ദൈവത്തിന്റെ കാഹളം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഈ നാല് വലിയ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ നമ്മുടെ പുനരുദ്ധാനത്തോട് ബന്ധത്തിൽ പ്രവർത്തിക്കും. ലോകം കണ്ടൽ വെച്ച് ഏറ്റവും വലിയ പ്രവർത്തനമായിരിക്കും ആ പുനരുദ്ധാനം. ഞാൻ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ നടന്നത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലെ. അതിനകത്ത് എങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം പറയാം.